إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. സഹോദരങ്ങളെ, മുസ്ലിം സമുദായത്തിന് സംഭവിച്ചിട്ടുള്ള പരാജയങ്ങളിലും വീഴ്ചകളിലുമെല്ലാം ഒരുപാട് ഗുണപാഠങ്ങൾ നമുക്കുണ്ട്. അതുൾക്കൊള്ളുകയും തെറ്റുകൾ തിരുത്തുകയും നന്മയിലേക്കും അള്ളാഹുവിൻ്റെ യഥാർത്ഥ ദീനിലേക്കും തിരിച്ചു പോവുകയുമാണ് നാം ചെയ്യേണ്ടത്. ഇസ്ലാമിലെ യുദ്ധങ്ങളിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ടു പങ്കെടുത്ത പോരാട്ടങ്ങളിൽ മുസ്ലിമീങ്ങൾ പരാജയം രുചിച്ച, മുസ്ലിമീങ്ങൾക്ക് പ്രയാസവും വേദനയും നഷ്ടങ്ങളുമുണ്ടായ ഒരു യുദ്ധമുണ്ട്. അതാണ് ഉഹദ്. ഉഹദിൻ്റെ ചരിത്രത്തിൽ ഉഹദിൽ മുസ്ലിമീങ്ങൾക്കുണ്ടായ പ്രയാസങ്ങളിൽ ഒരുപാട് പാഠങ്ങൾ ഈ സമുദായത്തിന് ഖിയാമത്ത് നാൾ വരേക്കുണ്ട്. അത് പഠിക്കുകയും അത് മനസ്സിലാക്കുകയും ചെയ്യുക എന്നത് തെറ്റുകൾ തിരുത്താൻ നമ്മെ സഹായിച്ചേക്കും. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഉഹദിൽ ഉള്ള ആ ചരിത്രത്തിലുള്ള മഹത്തായ ഗുണപാഠങ്ങളും അള്ളാഹുവിൻ്റെ മഹത്തായ ഹിക്മത്തുകളുടെ അതിൻ്റെ ചില കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നമുക്ക് പണ്ഡിതന്മാർ വിശദീകരിച്ചു തന്നത് കാണാൻ സാധിക്കും. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് പാപങ്ങളുടെ, തെറ്റുകളുടെ, ഭിന്നിപ്പിന്റെ, വീഴ്ചകളുടെ അനന്തരഫലം. ഉഹദിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മലമുകളിൽ നിർത്തിയിരുന്ന 50 അമ്പയ്ത്തുകാർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ എന്ത് കണ്ടാലും അവിടെ നിന്ന് ഇറങ്ങരുത് എന്നവരോട് പറഞ്ഞിരുന്നു. എന്നാൽ മുസ്ലിമീങ്ങൾക്ക് ആദ്യത്തിൽ വിജയമുണ്ടായത് കണ്ടപ്പോൾ അവരുടെ നേതാവിന്റെ കൽപ്പന അനുസരിക്കാതെ അവരിൽ ചിലർ ഇറങ്ങി വരികയുണ്ടായി. അതാ മുശ്രിക്കീങ്ങൾ അക്കാലത്ത് മുശ്രിക്കായിരുന്ന ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ പിന്നിലൂടെ വന്ന് മുസ്ലിമീങ്ങൾക്ക് വലിയ നഷ്ടമുണ്ടാക്കുന്നു. സഹാബത്തിൽ ശ്രേഷ്ഠരായ പലരും ഷഹീദുകളായി വീഴുന്നു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും പരിക്കു പറ്റുന്നു. അവർ അവിടുത്തെ മുൻപല്ല് പൊട്ടുന്നു. അവർ അവിടുത്തെ കവിളിൽ അതാ തലയിൽ ധരിച്ചിട്ടുള്ള ആ ആയുധത്തിന്റെ തലയിൽ ധരിച്ചിട്ടുള്ള പടയങ്കിയുടെ ഭാഗം തറച്ചു കയറുന്നു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിലൂടെ രക്തമൊഴുകുന്നു. ഇങ്ങനെ വലിയ നഷ്ടം മുസ്ലിമീങ്ങൾക്കുണ്ടായി. അവരിൽ പലരും പേടിച്ചു പിന്തിരിഞ്ഞോടുകയുണ്ടായി. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊല്ലപ്പെട്ടുവെന്ന് പിശാജ് ആ രണാങ്കണത്തിൽ അലറി വിളിച്ചു. മുസ്ലിമീങ്ങളിൽ പലരും വെപ്രാളപ്പെട്ട് പിന്നിലേക്ക് തിരിഞ്ഞോടുകയുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുണ്ട്, വമാ അസാബക്കും മിൻ മുസീബത്തിൻ ഫബിമാ കസബത് ഐദീകും വയഅഫു അൻ കസീർ. ഏതൊരു മുസീബത്ത് നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ, ഏതൊരു പ്രയാസം നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ, ഫബിമാ കസബത് ഐദീകും, നിങ്ങളുടെ കൈകൾ പ്രവർത്തിച്ചത് കാരണത്താലാണത്. വയഅഫു അൻ കസീർ, അല്ലാഹു ധാരാളം ഒരുപാട് അല്ലാഹു വിട്ടുതരുന്നു, മാപ്പാക്കി തരുന്നു. ആ യുദ്ധത്തിൽ ഉഹദിൽ പിന്തിരിഞ്ഞോടിയ മുസ്ലിമീങ്ങൾക്ക് അല്ലാഹു പൊറുത്തു കൊടുത്തിട്ടുണ്ട് എന്ന് സൂറത്തു ആലു ഇമ്രാനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ സഹോദരങ്ങളെ, അതിനുശേഷം മുസ്ലിമീങ്ങൾ തികഞ്ഞ ജാഗ്രതയിലായിരുന്നു. ഇതുപോലുള്ള അബദ്ധം പിന്നീട് സംഭവിക്കാതിരിക്കാൻ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്താകുന്ന ആദ്യത്തെ മുഅ്മിനീങ്ങൾ അവരേറെ ശ്രദ്ധിച്ചിരുന്നു, അവർ ഉണർന്നിരുന്നിരുന്നു. അതുപോലെ ആയിരിക്കണം സഹോദരങ്ങളെ, നമ്മൾ നമ്മുടെ തെറ്റുകൾ തിരുത്തുകയും പാപങ്ങളിൽ നിന്ന് അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുകയും വേണം അല്ലാഹു വീണ്ടും നമുക്ക് വിജയം നൽകാൻ. മുസ്ലിമീങ്ങൾക്ക് അല്ലാഹു അതിനേക്കാൾ വലിയ വിജയം പിന്നീട് അതിനുശേഷം നൽകുകയുണ്ടായി. രണ്ടാമത്തെ പാഠം, അതിൽ നമുക്കുള്ള ഗുണപാഠം എന്തെന്നാൽ അള്ളാഹുവിന്റെ ഹിക്മത്താണ്, അള്ളാഹുവിന്റെ യുക്തിയാണ്, അവന്റെ മഹത്തരമായ ലക്ഷ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു കാര്യമാണ് അവനെപ്പോഴും മുസ്ലിമീങ്ങൾക്ക് വിജയം നൽകുകയില്ല എന്നത്. അത് അള്ളാഹുവിന്റെ ഹിക്മത്താണ്. ചിലപ്പോൾ വിജയം നൽകും, ചിലപ്പോൾ വിജയം നൽകുകയില്ല. എന്നാൽ അന്തിമ വിജയം അല്ല ആഖിബ, അത് അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന മുഅ്മിനീങ്ങൾക്ക് തന്നെയായിരിക്കും, യാതൊരു സംശയവുമില്ല. കാരണം എപ്പോഴും മുസ്ലിമീങ്ങൾക്കാണ് ജയമെങ്കിൽ പിന്നെ ദുനിയാവിലൊരച്ച കാബറു ബാക്കി ഉണ്ടാവുകയില്ല. എല്ലാവരും ഇതിനിൽ വരിക തന്നെ ചെയ്യും. മുസ്ലിമീങ്ങളുടെ കൂടെ അവരല്ലാത്തവരും കടന്നുകൂടും. ജയത്തിന്റെ, വിജയത്തിന്റെ, ഉയർച്ചയുടെ സമയത്ത് മാത്രം പിന്നാലെ കൂടുന്ന ആളുകൾ ഉണ്ടാകും. അവരും മുഅ്മിനീങ്ങളുടെ പിന്നാലെ അവരുടെ കൂട്ടത്തിൽ കൂടും. അങ്ങനെയാകാൻ അല്ലാഹു സുബ്ഹാനഹു വതആല ഉദ്ദേശിച്ചിട്ടില്ല. അള്ളാഹുവിന്റെ ഹിക്മത്ത് തിരിച്ചാണ്. മറിച്ചിടക്ക് പരാജയവും ഉണ്ടാകണം. എപ്പോഴും വിജയം മാത്രം പോരാ, അള്ളാഹു അങ്ങനെയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. അത് രണ്ടാമത്തെ ഗുണപാഠമാണ്. മൂന്നാമത്തെ പാഠം, ഇങ്ങനെയുള്ള പരാജയം അള്ളാഹുവിന്റെ റസൂലുകളുടെ അടയാളമാണ്. ഇടക്കുണ്ടാകുന്ന പരാജയം അള്ളാഹുവിന്റെ റസൂലുകളുടെ അടയാളമാണ്. ആ അടയാളമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലും ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ടാണ് മുൻകഴിഞ്ഞ നബിമാരെക്കുറിച്ചും അവരുടെ വിശേഷണങ്ങളെക്കുറിച്ചുമൊക്കെ വിവരമുണ്ടായിരുന്ന ഹിറക്കൽ എന്ന പേരുള്ള റോമാ സാമ്രാജ്യത്തിലെ ഭരണാധികാരികളിൽ ഒരാൾ, അയാളുടെ അരികിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കത്ത്, ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള കത്ത് വന്നു കിട്ടിയ സന്ദർഭത്തിൽ അബൂ സുഫിയാനും കൂട്ടനും ആ കാലത്ത് അവിടെ ഉണ്ടായിരുന്നു. അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു അന്ന് മുസ്ലിമായിട്ടില്ല, മുശ്രിക്കുകളുടെ നേതാവാണ്. അന്ന് ഇവരെ വിളിച്ച് ഹിറക്കൽ ഈ നബിയാണെന്ന് പറഞ്ഞ വന്ന വ്യക്തിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ ചില ചോദ്യങ്ങൾ ചോദിച്ചു, പല അടയാളങ്ങളും ചോദിച്ചു. ആ ചോദിച്ച കൂട്ടത്തിൽ ഹിറക്കൽ ചോദിച്ച ചോദ്യം കാണാം, നിങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിൽ എന്താണ് സംഭവിച്ചത്? നിങ്ങൾ തമ്മിൽ പോരാട്ടങ്ങൾ ഉണ്ടായല്ലോ, ആരാണ് ജയിച്ചത്? അബൂ സുഫിയാൻ പറഞ്ഞു, ചിലതിൽ ഞങ്ങൾ ജയിച്ചു, ചിലതിൽ അവർ ജയിച്ചു. അങ്ങനെ പല ചോദ്യങ്ങൾ ചോദിച്ചു. അവസാനം ഹിറക്കൽ ആ ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടായ കാരണം വിശദീകരിച്ചു. അക്കൂട്ടത്തിൽ പറഞ്ഞത് കാണാം, ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഇങ്ങനെയാണല്ലോ, കദാലിക റുസുൽ തുബ്തല, അങ്ങനെയാണ് അല്ലാഹുവിന്റെ റസൂലുകൾ, അവർ പരീക്ഷിക്കപ്പെടും. സുമ്മ തകൂനു ലഹുമുൽ ആഖിബ, എന്നാൽ അന്തിമ വിജയം അവർക്കായിരിക്കും. നബിമാരുടെ അടയാളങ്ങളിൽ പെട്ടതാണെന്ന് ഹിറക്കൽ മനസ്സിലാക്കിയിരുന്നു. അയാൾക്ക് ഇസ്ലാം സ്വീകരിക്കാനുള്ള ഭാഗ്യമുണ്ടായില്ല എന്നത് മറ്റൊരു കാര്യം. അധികാരത്തിന്റെ അതിനോടുള്ള ആർത്തിയിൽ അയാൾ കുഫറിൽ തന്നെ നിൽക്കേണ്ടി വന്നു. ഇസ്ലാം എന്ന ഈ ലോകത്തെയും പരലോകത്തെയും സൗഭാഗ്യം സ്വീകരിക്കാൻ അയാൾക്ക് ഭാഗ്യമുണ്ടായില്ല. അള്ളാഹു നമ്മെ ഈ ദീനിലായി മരിപ്പിക്കുമാറാകട്ടെ. നാലാമത്തെ പാഠം, ഇതുപോലുള്ള പരാജയങ്ങൾ ഉണ്ടായാലാണ്, പരീക്ഷണങ്ങൾ ഉണ്ടായാലാണ് മുഅ്മിനും മുനാഫിഖും വേർതിരിയുക. അല്ലാഹു യഥാർത്ഥ വിശ്വാസമുള്ളവനും അല്ലാത്തവനും വേർതിരിയുക. ഇതുപോലുള്ള പരീക്ഷണങ്ങളും ഇടക്കുള്ള പരാജയത്തിന്റെ കൈപ്പുനീരും മുസ്ലിമീങ്ങൾ അറിഞ്ഞാലാണ്. കാരണം അതിന്റെ മുൻപ് നോക്കൂ, ബദറിൽ എന്താണ് സംഭവിച്ചത്? മുസ്ലിമീങ്ങൾക്ക് വലിയ വിജയവും പ്രതാപവും ബദറിലൂടെ ലഭിക്കുകയുണ്ടായി. എന്നാൽ ബദറിന് ശേഷം അബ്ദുല്ലാഹി ബിൻ ഉബൈ ബിൻ സുലൂലിനെ പോലെയുള്ള മുനാഫിക്കുകൾ, അള്ളാഹുവിന്റെ ദീനിൽ യാതൊരു വിശ്വാസവും ഇല്ലാതിരുന്ന, അള്ളാഹുവിലോ അവന്റെ റസൂലിലോ പരലോകത്തിലോ ഒരു വിശ്വാസവുമില്ല, പുറത്തേക്ക് വെറുതെ അഭിനയിക്കുക മാത്രം, അങ്ങനെയുള്ള ആളുകൾ കടന്നുകൂടി മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ. എപ്പോൾ ബദർ സംഭവിച്ചപ്പോൾ മുസ്ലിമീങ്ങൾക്ക് വലിയ വിജയവും പ്രതാപവും ഉണ്ടായപ്പോൾ, എന്നാൽ ഉഹദിലൂടെ അള്ളാഹു അതാ അവരെ വേർതിരിക്കുന്നു. കാരണം ഉഹദിൽ പരാജയമുണ്ടായപ്പോൾ മുനാഫിഖുകൾ അവരുടെ തല പൊക്കാൻ തുടങ്ങി, അവരുടെ ഉള്ളിലുള്ള കുഫർ അവർ പുറമേക്ക് പരസ്യമായി സംസാരിക്കാൻ തുടങ്ങി. അവർ രഹസ്യമായി അവരുടെ ഗൂഢാലോചനകളിൽ, അവരുടെ രഹസ്യ സംഭാഷണങ്ങളിൽ മാത്രം പറഞ്ഞിരുന്നത് പലതും പുറത്തേക്ക് ഉറക്കെ പറയാൻ തുടങ്ങി. അതെപ്പോഴാണ്? ഈ പരീക്ഷണം ഉണ്ടായപ്പോഴാണ്. അതോടെ മുസ്ലിമീങ്ങൾക്ക് മനസ്സിലായി അവരുടെ ഉള്ളിൽ തന്നെ അവർക്ക് ശത്രുക്കളുണ്ട് എന്ന കാര്യം. ഇങ്ങനെ കുഫറുള്ളിൽ മറച്ചു വെക്കുന്ന ചിലർ ഈ സമുദായത്തിന്റെ ഉള്ളിലുണ്ട് എന്നവർക്ക് മനസ്സിലായി. അത് സഹോദരങ്ങളെ എല്ലാ കാലത്തും നമുക്ക് കാണാം. ഇസ്ലാമിന് പരാജയം ഉണ്ടാകുമ്പോൾ കാണാം ചില ആളുകൾ തലപൊക്കുന്നത്, അവർ സംസാരിക്കുന്നത്. അവർ അപ്പുറത്തെ ചേരിയിലേക്ക് മാറി നിന്ന് ഒരു നാണവുമില്ലാതെ ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും എതിരായി സംസാരിക്കുന്നത്. ഇതുപോലെ മുസ്ലിമീങ്ങൾക്ക് തളർച്ചയും തകർച്ചയും ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് ധാരാളമായി കാണാം. അല്ലാഹു സുബ്ഹാനഹു വതആല അത്തരം നിന്ദ്യമായ നിഫാഖിൽ നിന്ന് നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അത്തരത്തിലുള്ള മുനാഫിക്കുകളുടെ എല്ലാവരുണ്ടാക്കുന്ന എല്ലാ ദുരന്തങ്ങളിൽ നിന്നും ഈ ഉമ്മത്തിനെ അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ ഹിക്മത്താണത്. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുണ്ട്, മകാ അല്ലാഹു ലിയദറൽ മുഅ്മിനീന അലാ മാ അൻതും അലൈ ഹത്താ യമീസൽ ഖബീസ മിനൽ ത്വയിബ് ولكن وما كان الله ليطلعكم على الغيب ولكن الله يجتبي من رسله من يشاء فآمنوا بالله ورسله وإن تؤمنوا وتتقوا فلكم أجر عظيم الله ورك المؤمنين അവരുള്ള അതേ സ്ഥിതിയിൽ വിട്ടേക്കുകയില്ല. حتى يميز الخبيث من الطيب നല്ലതും കെട്ടതും തമ്മിൽ പരസ്പരം അള്ളാഹു വേർതിരിക്കാതെ, തയ്യിബും ഖബീസും തമ്മിൽ അള്ളാഹു വേർതിരിവുണ്ടാക്കാതെ അള്ളാഹു മുഅ്മിനുകളെ നിലവിലുള്ള അതേ സ്ഥിതിയിൽ വിട്ടേക്കുകയില്ല. വലാകിൻ അല്ലാഹ യജ്തബി, അള്ളാഹു നിങ്ങൾക്ക് ഗൈബ് അറിയിച്ചു തരികയുമില്ല, മറിച്ച് അള്ളാഹു അവന്റെ റസൂലുകളെ അവൻ തെരഞ്ഞെടുക്കുന്നു. അതുകൊണ്ട് അള്ളാഹുവിലും അവന്റെ റസൂലുകളിലും നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കുകയും അവനെ സൂക്ഷിക്കുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വലിയ പ്രതിഫലമുണ്ട്. ഇമാം ഇബ്നു കസീർ റഹിമഹുള്ള ഈ ആയത്തിന്റെ തഫ്സീറിൽ പറഞ്ഞു, ലബുദ്ദ അൻ യഅഖദ സബബു മിനൽ മിഹ്ന യൻജഹു ഫീഹി വലിയുഹു വയഫ്തദിഹു ഫീഹി അദുവു യുഅറഫു ബിഹിൽ മുഅ്മിനു സാബിർ വൽ മുനാഫിഖുൽ ഫാജിർ. പരീക്ഷണങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും. ആ പരീക്ഷണം ഉണ്ടായാൽ അള്ളാഹുവിന്റെ യഥാർത്ഥ മിത്രം അവനതിൽ വിജയിക്കും. എന്നാൽ വൃത്തികെട്ട മനസ്സുള്ള മോശക്കാരനായ ആൾ അവന്റെ തൊളിയുരിക്കപ്പെടും. ക്ഷമയോടെ ഈമാനിൽ ഉറച്ചു നിൽക്കുന്ന മുഅ്മിൻ അവന്റെ കാര്യം വെളിവാകും. വയഫ്തദിഹു ഫീഹി, അതുപോലെ യുഅറഫു ബിഹിൽ മുഅ്മിനു സാബിർ വൽ മുനാഫിഖുൽ ഫാജിർ. മോശക്കാരനായ മുനാഫിഖ് ആരാണോ അവന്റെ കാര്യവും വെളിവാകുമെന്ന് ഇമാം ഇബ്നു കസീർ റഹിമഹുള്ള ഈ ആയത്തിന്റെ തഫ്സീറിൽ പറയുകയുണ്ടായി. അതാണ് സഹോദരങ്ങളെ സംഭവിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആല ഇങ്ങനെയുള്ള ഗൈബ് ആരാണ് നിഫാഖിന്റെ ആളുകൾ എന്ന ഗൈബ് നമുക്ക് അറിയിച്ചു തരികയില്ല. പക്ഷേ പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ അത് വെളിവാകും. അള്ളാഹുവിന്റെ റസൂലുകൾക്ക് അള്ളാഹു എന്ത് ഗൈബാണോ അറിയിച്ചു കൊടുത്തിട്ടുള്ളത്, ആ ദീൻ എന്താണോ അത് പിൻപറ്റുന്നതിലാണ് നമ്മുടെ വിജയം. നമുക്ക് പ്രയാസമുള്ള സമയത്താകട്ടെ, അല്ലാത്ത സമയത്താകട്ടെ, സഹോദരങ്ങളെ, ഈ പരാജയത്തിലുള്ള അഞ്ചാമത്തെ ഗുണപാഠം എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ യഥാർത്ഥ അടിമകൾ സന്തോഷത്തിലും പ്രയാസത്തിലും അള്ളാഹുവിന്റെ എങ്ങനെയുള്ള അടിമകളായിരിക്കണം, അങ്ങനെയായിരിക്കുന്ന ആളുകളെ അള്ളാഹു പുറത്തെടുക്കും. അവരുടെ ഉബൂദിയ അള്ളാഹുവിനോടുള്ള യഥാർത്ഥ അബുദാണെന്ന് അവരുടെ ജീവിതം അള്ളാഹു അതാ ഇതുപോലുള്ള പരീക്ഷണങ്ങളിലൂടെ പുറത്തെടുക്കും. കാരണം അള്ളാഹു നമ്മോട് അവന്റെ അബുദുകളാകാൻ കൽപ്പിച്ചത് സന്തോഷത്തിൽ മാത്രമല്ല. സഹോദര, നീ റബ്ബിനെ ഇബാദത്ത് ചെയ്യേണ്ടതും അവനെ കുറിച്ച് നല്ലത് വിചാരിക്കേണ്ടതും അവന്റെ ദീനിൽ ഉറച്ചു നിൽക്കേണ്ടതും സന്തോഷമുള്ളപ്പോൾ മാത്രമാണോ? അല്ല, പ്രയാസമുള്ളപ്പോൾ കൂടിയാണ്. ആ ഉബൂദിയത്ത്, നിന്റെ അള്ളാഹുവിനോടുള്ള യഥാർത്ഥ അടിമത്തം സന്തോഷത്തിലും സന്താപത്തിലും പുറത്തെടുക്കാൻ വേണ്ടി അള്ളാഹു പരീക്ഷണങ്ങൾ ഏർപ്പെടുത്തും. കാരണം സന്തോഷത്തിൽ മാത്രം അള്ളാഹുവിന് ഇബാദത്ത് ചെയ്ത, സന്തോഷത്തിന്റെ വക്കിലിരുന്ന് മാത്രം അള്ളാഹുവിനെ ആരാധിക്കുന്ന ആളുകളുണ്ട്. വമിനൻ നാസി മൻ യഅബ്ദുല്ലാഹ അലാ ഹർഫ് ഫഇൻ അസാബഹു ഖൈറു നിത്മഅന്ന ബിഹ് വഇൻ അസാബതു ഫിത്നതു ഇൻഖലബ അലാ വജ്ഹി ഖസറ ദുനിയാ വൽ ആഖിറ. അള്ളാഹു പറഞ്ഞ ഒരു വക്കിലിരുന്ന് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന ആളുകളുണ്ട്. അവന് വല്ല ഖൈറും കിട്ടിയാൽ, നന്മയും കിട്ടിയാൽ അവൻ ആശ്വാസമടയുന്നു, അവന് സമാധാനമാണ്. എന്നാൽ അവനെ വല്ല ഫിത്നയും പരീക്ഷണവും ബാധിച്ചാൽ, ഇൻ ഖലബ അലാ വജ്ഹിഹി, അവനത് ആ മുഖം കുത്തി കുബറിലേക്ക് തിരിച്ചു പോകുന്നു. ഖസിറ ദുനിയാ വൽ ആഖിറ, അവന്റെ ഇഹലോകവും പരലോകവും നഷ്ടത്തിലായി. അങ്ങനെ വക്കിലിരുന്ന് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നവരാരോ അവരെ അള്ളാഹു വേർതിരിക്കുക തന്നെ ചെയ്യും. അതാണ് അഞ്ചാമത്തെ ഗുണപാഠം. ആറാമത്തെ ഗുണപാഠം, സഹോദരങ്ങളെ ശ്രദ്ധിക്കുക, അള്ളാഹു മുസ്ലിമീങ്ങളെ, അള്ളാഹു മനുഷ്യ ജനങ്ങളെ എപ്പോഴും സഹായിക്കുകയാണെങ്കിൽ, എപ്പോഴും അവർക്ക് വിജയം നൽകുകയാണെങ്കിൽ മനുഷ്യരുടെ നഫ്സിനൊരു പ്രത്യേകതയുണ്ട്. ആ നഫ്സിൽ അഹങ്കാരവും അതുപോലെ അതിക്രമത്തിന്റേതും മേൽക്കോയ്മയുടെയും ഒക്കെ സ്വഭാവം അവരുടെ നഫ്സിൽ കടന്നുവരും. ദുനിയാവിലേക്ക് പൂർണ്ണമായി ചാഞ്ഞുപോകും. ദുനിയാവിലെപ്പോഴും സുഖമാണെങ്കിൽ ഈ ദുനിയാവ് വിട്ടുപോകാൻ നമുക്ക് തോന്നുകയില്ല. എന്നാൽ ദുനിയാവിൽ പ്രയാസങ്ങൾ വരുമ്പോൾ നമ്മൾ കൊതിക്കും അള്ളാഹുവിന്റെ പക്കലുള്ളത്. സ്വർഗം നമ്മൾ കൊതിക്കും. ആഖിറത്തിൽ അള്ളാഹു കൺകുളിർമയേകുന്ന, സമാധാനമേകുന്ന, എപ്പോഴും സന്തോഷമേകുന്ന, എപ്പോഴും സൗഖ്യമേകുന്ന അള്ളാഹുവിന്റെ അനുഗ്രഹം സ്വർഗം, അത് നമ്മൾ ആഗ്രഹിക്കും. അള്ളാഹുവിന്റെ അരികിലെത്താൻ നമ്മൾ ആഗ്രഹിക്കും. അള്ളാഹുവിനെ കാണാൻ നമ്മൾ കൊതിക്കും. അല്ലെങ്കിൽ ദുനിയാവിൽ പൂർണ്ണമായും നമ്മൾ ചാഞ്ഞുപോകും, ചെരിഞ്ഞുപോകും. അത് മനുഷ്യന്റെ നഫ്സിന്റെ പ്രത്യേകതയാണ്. അതുകൊണ്ട് ഇതുപോലുള്ള പരീക്ഷണം ഒരു മരുന്ന് പോലെയാണ്. നമ്മുടെ കൽവിന് ഈ രോഗം വരാതിരിക്കാൻ ഈ കൈപ്പുള്ള മരുന്ന്, പരാജയത്തിന്റെയും ദുഃഖത്തിന്റെയും കൈപ്പുള്ള മരുന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകും. അതോടെ കൽവിലെ ഈ രോഗം ദുനിയാവിനോടുള്ള അങ്ങേയറ്റത്താർത്തിയും അതിനോടുള്ള അതിരുവിട്ട ചായവും മനസ്സിന് തോന്നുന്ന ജനങ്ങളോടുള്ള അതിക്രമവും ഒരു പരിധിവിട്ട സ്വഭാവവുമെല്ലാം ഇത് മുഖേന നീങ്ങിപ്പോകുന്നു. ഇങ്ങനെ മഹത്തരമായ പല ഹിക്മത്തുകളും സഹോദരങ്ങളെ അള്ളാഹു പരീക്ഷണങ്ങളിൽ വച്ചിട്ടുണ്ട്. ഒരു മുഅ്മിൻ, ബുദ്ധിയുള്ള മുഅ്മിൻ, അള്ളാഹുവിങ്കിൽ നിന്ന് തൗഫീഖ് ലഭിച്ച മുസ്ലിം തന്റെ ജീവിതത്തിലെ ഓരോ സംഭവങ്ങളിലും പാഠം ഉൾക്കൊള്ളുന്നവനായിരിക്കും. ഓരോ അബദ്ധങ്ങളിലും അവൻ പാഠം ഉൾക്കൊള്ളും. പ്രയാസങ്ങളിലും അവൻ ചിന്തിക്കും, ഇത് അള്ളാഹു എന്നെ ഒരശ്രദ്ധയിൽ നിന്ന് ഉണർത്താനായിരിക്കാം, ഇത് അള്ളാഹു ഏർപ്പെടുത്തിയിട്ടുണ്ട്, എന്റെ പാപങ്ങൾ പൊറുത്തു തരാനായിരിക്കാം, എന്റെ ഇന്ന പാപം കാരണത്താലായിരിക്കാം, അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല വലിയ പ്രതിഫലം എനിക്ക് നിശ്ചയിച്ചിരിക്കാം എന്ന പ്രതീക്ഷയോടെ ഭയത്തോടെ അള്ളാഹുവിലേക്ക് തിരിയുന്നവനായിരിക്കും മുഅ്മിൻ. അങ്ങനെയുള്ള നല്ല മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മേവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വഹ്ദ വസ്സലാത്തു വസ്സലാമു അലാ മല്ലാ നബിയ ബഅദ. സഹോദരങ്ങളെ, ഉഹദ് യുദ്ധത്തിൽ മുസ്ലിമീങ്ങൾക്കുള്ള ഗുണപാഠങ്ങളായി പണ്ഡിതന്മാർ പഠിപ്പിച്ച മറ്റൊരു കാര്യമാണ്, പരീക്ഷണങ്ങൾ ഉണ്ടായാൽ നമ്മൾ അള്ളാഹുവിലേക്ക് കീഴൊതുങ്ങുകയും ഹൃദയം പൊട്ടിയവരായി തകർന്നവരായി അള്ളാഹുവിന്റെ മുന്നിൽ ചെല്ലുകയും ചെയ്യും. നമ്മൾ നമ്മുടെ കയ്യിലൊന്നുമില്ല, നമ്മൾ ദുർബലരാണ് എന്ന കാര്യം തിരിച്ചറിയുകയും മുറിഞ്ഞ ഹൃദയവുമായി അള്ളാഹുവിന്റെ മുന്നിൽ അവനോട് തേടിക്കൊണ്ട് നിൽക്കുകയും ചെയ്യും. അപ്പോഴാണ് അള്ളാഹുവിന്റെ സഹായം വരിക. അപ്പോഴാണ് അള്ളാഹു അന്തസ്സും പ്രതാപവും നമുക്ക് നൽകുക. ഇമാം ഇബ്നു ഖയ്യിം റഹിമഹുള്ള അദ്ദേഹം പറയുകയുണ്ടായി, فهو سبحانه اذا اراد ان يعز عبده ويجبره وينصره كسره اولا. അള്ളാഹു ഒരടിമയെ സഹായിക്കാൻ ഉദ്ദേശിച്ചാൽ, അവന് പ്രതാപവും അന്തസ്സും നൽകാൻ ഉദ്ദേശിച്ചാൽ, അവന് ശക്തിയേകാൻ ഉദ്ദേശിച്ചാൽ അള്ളാഹു ആദ്യം അവനെ ഒന്ന് മുറിപ്പെടുത്തും. അള്ളാഹു അവനെ ഒന്ന് തകർക്കും. ويكون جبره له ونصره على مقدار ذله وانكساره. എന്നിട്ട് അള്ളാഹു സഹായിക്കുന്നതിന്റെയും അന്തസ് നൽകുന്നതിന്റെയും പ്രതാപം നൽകുന്നതിന്റെയും തോത് എങ്ങനെയായിരിക്കും? നീ എത്രത്തോളം അള്ളാഹുവിന്റെ മുന്നിൽ ഹൃദയം പൊട്ടിയവനായി, അവന്റെ മുന്നിൽ ഒന്നും ഇല്ലാത്തവനായി താഴ്മയോടെ നിൽക്കുന്നുവോ, അതിനനുസരിച്ചായിരിക്കും അള്ളാഹു നിന്നെ സഹായിക്കുക, അള്ളാഹു നിനക്ക് അന്തസ് നൽകുക, അള്ളാഹു നിനക്ക് പ്രതാപവും വിജയവും നൽകുക. അതുപോലെയാണ് സഹോദരങ്ങളെ, നോക്കൂ, ബദറിൽ അള്ളാഹു എങ്ങനെയാണ് മുസ്ലിമീങ്ങളെ സഹായിച്ചത്? അള്ളാഹു അതിനെ കുറിച്ച് പറഞ്ഞത് നോക്കൂ. അള്ളാഹു നിങ്ങളെ ബദറിൽ സഹായിച്ചു, നിങ്ങൾ എങ്ങനെയുള്ളവരായിരുന്നു? അതില്ല, നിങ്ങൾ ഒന്നും ഇല്ലാത്ത നിസാരരായ ആളുകളായിരുന്നു. ആ നിസാരതയിൽ അള്ളാഹുവിന്റെ മുന്നിൽ നമ്മൾ ഹൃദയം പൊട്ടിച്ചെന്നാൽ, അള്ളാഹുവിനോട് നമ്മൾ മുറിഞ്ഞ ഹൃദയവുമായി തേടിയാൽ, അത് അള്ളാഹു അന്തസ് നൽകുകയായി, അള്ളാഹു പ്രതാപവും വിജയവും നൽകുകയായി. അതിനുവേണ്ടി അള്ളാഹു സുബ്ഹാനഹു വതആല പരീക്ഷണങ്ങൾ ഏർപ്പെടുത്തും. പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളതുപോലെ, ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ നല്ല രൂപത്തിൽ അവിടേക്ക് തിരിച്ചു പ്രവേശിപ്പിക്കാൻ വേണ്ടിയാണ്. അതിനുവേണ്ടിയാണ് സഹോദരങ്ങളെ റബ്ബിന്റെ പരീക്ഷണങ്ങളെല്ലാം എന്ന് നമ്മൾ മനസ്സിലാക്കുക. അടുത്ത ഗുണപാഠം പരീക്ഷണങ്ങൾ മുഖേന, പ്രയാസവും പരാജയവും മുഖേന മാത്രം നേടിയെടുക്കാൻ കഴിയുന്ന ഉന്നതമായ ചില പദവികളുണ്ട്. സ്വർഗത്തിലുള്ള ഉന്നതമായ ചില പദവികൾ നേടിയെടുക്കാൻ സഹോദരങ്ങളെ, നമുക്ക് നമ്മുടെ അമലുകൾ പോരാ, നമ്മുടെ സൽക്കർമ്മങ്ങൾ പോരാ, മറിച്ച് പരീക്ഷണങ്ങളിലെ ക്ഷമയും അതിലെ അള്ളാഹുവിന്റെ പ്രതിഫലം കാംക്ഷിക്കലും കൂടി വേണം. അപ്പോൾ നമുക്ക് നല്ല കാര്യങ്ങൾ നിസ്കരിക്കാനും നോമ്പെടുക്കാനും സാലിഹായ അമലുകൾ ചെയ്യാനും സദഖ നൽകാനും ഒക്കെ തൗഫീഖ് നൽകിയ റബ്ബാരാണോ അതേ റബ്ബ് പരീക്ഷണവും ഏർപ്പെടുത്തും. എന്തിനു വേണ്ടി? വലിയ പദവികൾ, ഉന്നതമായ മനാസിൽ സ്വർഗത്തിൽ നമുക്ക് നൽകുവാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും നമ്മെ കാത്തി രക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങൾ, ഇത് പറയാൻ എളുപ്പമാണ്, ഇതുപോലുള്ള പ്രയാസങ്ങളെ കുറിച്ച് പറയാൻ എളുപ്പമാണ്. പക്ഷേ പ്രയാസങ്ങൾ ക്ഷമിച്ചു നിൽക്കാൻ അല്ലാഹു തൗഫീഖ് നൽകിയില്ലെങ്കിൽ, അല്ലാഹു എളുപ്പമാക്കിയില്ലെങ്കിൽ വലിയ പ്രയാസമാണ്. ഇമാം ഇബ്നു ഖയ്യിം റഹിമഹുള്ള പ്രയാസങ്ങളിൽ ക്ഷമിച്ചു നിൽക്കാനുള്ള മാർഗങ്ങൾ പറഞ്ഞതിന് ശേഷം അദ്ദേഹം ദുആ ചെയ്തത് കാണാം, അല്ലാഹുവേ പ്രയാസങ്ങൾ കൊണ്ട് നീ ഞങ്ങളെ നിന്ദ്യരാക്കരുത്. കാരണം പ്രയാസം വന്നാൽ നമ്മുടെ ഉള്ളിലുള്ളത് ചിലപ്പോൾ പുറത്തു ചാടും. ഈ പറയുന്നതും ചെയ്യുന്നതും പുറമേക്ക് കാണുന്നതുമായ ആവേശമൊന്നും ആ സമയത്ത് ചിലപ്പോൾ ഉണ്ടാവുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ നമ്മെ അപമാനിക്കാതിരിക്കട്ടെ. അല്ലാഹു അവന്റെ ദീനിൽ ഏത് സമയത്തും നമ്മെ ഉറപ്പിച്ചു നിർത്തുമാറാകട്ടെ. ഉഹദിലെ സഹോദരങ്ങളെ, അല്ലാഹു നിശ്ചയിച്ചിട്ടുള്ള മഹത്തായ ഹിക്മത്തുകളിൽ ഒന്നാണ് അല്ലാഹു അവന്റെ മാർഗത്തിൽ ഷഹീദുകളായ, രക്തസാക്ഷികളായ ചിലരെ സ്വീകരിക്കാൻ ഉദ്ദേശിച്ചു എന്നത്. ആ രക്തസാക്ഷ്യം എന്ന മഹത്തായ പദവി അല്ലാഹുവിൻ്റെ ഉന്നതമായ സ്ഥാനമാണ് അല്ലാഹുവിന്റെ മാർഗത്തിൽ കൊല്ലപ്പെടുക എന്നത്. അത് അല്ലാഹു ചിലർക്ക് നൽകാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള സംഭവം ഇല്ലാതെ നടക്കുകയില്ലല്ലോ. അതുപോലെയുള്ളത് വേണം. അതിനാണ് അല്ലാഹു ഷഹാദത്ത് അല്ലാഹു ചിലർക്ക് നൽകാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. ആ മഹത്തായ പദവി അല്ലാഹു ചിലർക്ക് നൽകാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി കൂടിയാണ് അല്ലാഹു ഉഹദുണ്ടാക്കിയിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാരണം, അല്ലാഹു അവന്റെ ശത്രുക്കളിൽ ചിലർക്ക് വലിയ ശിക്ഷ നൽകാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. നരകത്തിന് വേണ്ടി അല്ലാഹു പടച്ചിട്ടുള്ള ചില ആളുകൾ, അവർക്ക് ആ കടുത്ത ശിക്ഷയിൽ സ്വർഗത്തിലെ വലിയ പദവികളിൽ മുഅ്മിനുകൾ എത്താൻ വേണ്ടി അല്ലാഹു പരീക്ഷണം ഏർപ്പെടുത്തുന്നതുപോലെ, നരകത്തിലെ കടുത്ത ശിക്ഷയിൽ ഈ ദുഷ്ടന്മാരായ ആളുകൾ എത്താൻ അവരുടെ അമലുകൾ, പ്രവർത്തനങ്ങൾ മോശമാകേണ്ടതുണ്ട്. ഈ ദുശ്ചേതികൾ അവർ ചെയ്യേണ്ടതുണ്ട്. അത്രയും ക്രൂരന്മാർ അള്ളാഹുവിന്റെ നല്ലവരായ അടിമകളെ കൊലപ്പെടുത്തുകയും ദ്രോഹിക്കുകയും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലും മുറിവേൽപ്പിക്കുകയും ചെയ്യുന്ന അത്രയും മോശമായ പ്രവൃത്തി ചിലർ ചെയ്യേണ്ടതുണ്ട് എന്നത് അള്ളാഹുവിന്റെ ഹിക്മത്താണ്. അള്ളാഹുവിന്റെ മഹത്തരമായ യുക്തിയും ലക്ഷ്യവും അവന്റെ പിന്നിലുണ്ട്. അതിനുവേണ്ടി കൂടിയാണ് അള്ളാഹു അതുണ്ടാക്കിയിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട, വളരെ നമുക്ക് ചിന്തനീയമായ ഒരു ഗുണപാഠം, ഒരു ഹിക്മത്ത് എന്താണ് സഹോദരങ്ങളെ? ഉഹദ് എന്നത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിനുള്ള, നബിയുടെ വിയോഗത്തിനുള്ള ആമുഖമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വേർപാടിനുള്ള ഒരു മുഖവുരയാണ് ഉഹദ് എന്നത്. കാരണം ഉഹദിൽ പിശാജ് അലറി വിളിച്ചു എന്നാണ്, അതാ മുഹമ്മദ് കൊല്ലപ്പെട്ടുവെന്ന്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊല്ലപ്പെട്ടുവെന്ന്. പല സഹാബത്തും അത് കേട്ടതോടെ ആകെ പ്രയാസത്തിലായി, അവരാകെ തകർന്നുപോയി. ചിലർ ചോദിക്കുകയുണ്ടായി, നിങ്ങൾ എന്തിനാണ് തളർന്നിരിക്കുന്നത്? അവർ പറഞ്ഞു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊല്ലപ്പെട്ടു. അപ്പോൾ ചിലർ പറഞ്ഞു, അവർ തിരിച്ചു ചോദിച്ചു, പിന്നെ നിങ്ങൾ എന്തിനാണ് ജീവിക്കുന്നത്? പിന്നെ ജീവിച്ചിട്ട് എന്ത് കാര്യം? വരൂ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊല്ലപ്പെട്ട മാർഗത്തിൽ നമുക്കും കൊല്ലപ്പെടാം എന്ന് പറഞ്ഞ സഹാബത്തുണ്ട്. അപ്പോൾ സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിനുള്ള മുഖവരയായിരുന്നു ഇത്. കാരണം അള്ളാഹുവിന്റെ റസൂലിനെ അല്ല, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ല മുസ്ലിമീങ്ങൾ ആരാധിക്കുന്നത്, പിന്നെ ആരെയാണ്? മുഹമ്മദിന്റെ റബ്ബിനെയാണ്, സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റബ്ബ് ഒരിക്കലും മരിക്കാത്ത, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ് ആ റബ്ബ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഈ ലോകത്തേക്ക് നിയോഗിച്ചത് എന്നെന്നും ജീവിക്കാനല്ല, മുസ്ലിം നമ്മെ ഈ ലോകത്തേക്ക് കൊണ്ടുവന്നതും എന്നെന്നും ജീവിക്കാനല്ല, മറിച്ച് മുസ്ലിമായി മരിക്കാനാണ്, മുസ്ലിമായി ഇസ്ലാമിലായി മരിക്കാനാണ് അല്ലാഹു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും നമ്മയും ഈ ലോകത്ത് നിശ്ചയിച്ചിട്ടുള്ളത്. ആ പാഠം അവരെ ഉണർത്തി ഉഹദിലൂടെ. അതുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊല്ലപ്പെട്ടു എന്ന വാർത്ത വന്നാലും, മരണപ്പെട്ടു എന്ന വാർത്ത വന്നാലും, നിങ്ങൾ ഈ ദീനിൽ നിന്ന് തിരിഞ്ഞുപോവുകയോ എന്ന് അല്ലാഹു ചോദിച്ചു. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടാലും ഈ ദീനിൽ ഉറച്ചു നിൽക്കാൻ മുസ്ലിമീങ്ങൾക്ക് ആ ഉഹദിലൂടെ മഹത്തരമായ പാഠം നൽകുകയുണ്ടായി. അതുകൊണ്ടാണ് ആ ആയത്ത്, ആ സമയത്ത് അല്ലാഹു ഇറക്കിയ ആയത്താണല്ലോ, ഉഹദുമായി ബന്ധപ്പെട്ട ആയത്തുകളുടെ കൂടെയാണല്ലോ ഈ ആയത്ത്, വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ قد خلت من قبله الرسل أفإن مات أو قتل انقلبتم على أعقابكم ومن ينقلب على عقبيه فلن يضر الله شيئا وسيجزي الله الشاكرين وما محمد إلا رسول محمد صلى الله عليه وسلم الله عند رسول ما ترى ما قلنا قد خلت من قبله الرسل أولتك من بيريم الله عند رسول القرن ويتند أفإن مات آرسول ملك غيره ഔഖുചില കൊല്ലപ്പെടുകയോ ചെയ്താൽ, ഇൻകലബ തുമല അഖാബിക്കും നിങ്ങൾ ഈ ദീനിൽ നിന്ന് തിരിഞ്ഞുപോവുകയോ, ഒമയ്യൻ കലിബ അല അഖിലൈ ആരാണോ തന്റെ മടമ്പുകാലികളിന്മേൽ ഈ ദീനിൽ നിന്ന് തിരിഞ്ഞുപോയത്, അവൻ അല്ലാഹുവിന് യാതൊരു ഉപദ്രവവും ഏൽപ്പിക്കുകയില്ല. അല്ലാഹു നന്ദി കാണിക്കുന്ന ശുക്രിന്റെ ആളുകൾക്ക് പ്രതിഫലം നൽകും. ആരാണ് ആ ശുക്രിന്റെ ആളുകൾ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തുണ്ടായപ്പോൾ പലരും ഈ ദീനിൽ നിന്ന് മുർത്തദ്ദുകളായി പോയി, പല ഗോത്രങ്ങളും ഇസ്ലാമിൽ നിന്ന് തിരിച്ചു വീണ്ടും കാഫിറായി പോയി. ആ സമയത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീനിൽ ഉറച്ചു നിന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ ഈ ദീനിൽ പതറാതെ ഉറച്ചു നിന്ന മുസ്ലിമീങ്ങൾ അവരാണ് ശുക്രുള്ള ആളുകൾ. നോക്കൂ, അതുകൊണ്ടല്ലേ ഈ ആയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന്റെ സന്ദർഭത്തിൽ ഓതിയത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി കിടക്കുന്നു, ആർക്കും ഒന്നും മനസ്സിലാകുന്നില്ല. അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് വന്ന അന്ന് മദീന മുഴുവൻ പ്രകാശപൂരിതമായിട്ടാണ് ഞാൻ കണ്ടത്. മദീനയൊന്നാകെ വെളിച്ചം. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ അന്ന് മദീന മുഴുവൻ ഇരുട്ടിലായതുപോലെ ഞങ്ങൾക്ക് അനുഭവപ്പെടുകയുണ്ടായി. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആരെങ്കിലും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി വഫാത്തായി എന്ന് പറഞ്ഞാൽ ഞാൻ അവനെ വെട്ടും, അവനെ ഞാൻ കൊല്ലും, അവന്റെ പിറടക്ക് ഞാൻ വെട്ടുമെന്ന് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. അവിടുന്ന് വഫാത്തായിട്ടില്ല, മൂസാ നബി പോയതുപോലെ ഖദ്ർ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കാണാൻ പോയതുപോലെ പോയതാണ്, തിരിച്ചു വരും എന്നവർ വിചാരിച്ചു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വരുന്നു, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നെറ്റിയിൽ ചുംബിക്കുന്നു, എന്നിട്ട് പറയുന്നു, അല്ലാഹുവിന്റെ റസൂലിന് അല്ലാഹു ഒരിക്കലും രണ്ടു മരണം വിധിച്ചിട്ടില്ല. ഓ റസൂലെ, താങ്കൾക്ക് അല്ലാഹു വിധിച്ച മരണം ഇതാ, താങ്കൾ മരണപ്പെട്ടിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടു എന്ന യാഥാർത്ഥ്യം അവർ അബൂബക്കർ സിദ്ദീഖ് ബോധ്യപ്പെടുത്തുന്നു. എന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, മൻ കാന യഅബുദു മുഹമ്മദൻ ഫഇന്ന മുഹമ്മദൻ ഖദ് മാത്ത്. ആരാണോ ആരെങ്കിലും ആരാധിച്ചിരുന്നത് മുഹമ്മദിനെ ആയിരുന്നുവെങ്കിൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് ഇതാ മരണപ്പെട്ടിരിക്കുന്നു. ومن كان يعبد الله فان الله حي لا يموت. ആരെങ്കിലും ആരാധിച്ചിരുന്നത് അല്ലാഹുവിനെയാണെങ്കിൽ അല്ലാഹു എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാകുന്നു, ഒരിക്കലും മരിക്കാത്തവനാകുന്നു. എന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയത്ത് ചോദിക്കുകയാണ്, വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ. സഹാബത്ത് പറയുകയാണ്, ആ ആയത്ത് അപ്പോൾ ഇറങ്ങിയതാണ് എന്ന് ഞങ്ങൾക്ക് തോന്നിപ്പോയി. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിനുള്ള ഈ ഉമ്മത്തിന് സംഭവിച്ച ഏറ്റവും വലിയ ദുരന്തം അള്ളാഹുവിന്റെ റസൂലിന്റെ വഫാത്താണ്. അതിനോളം വലിയൊരു മുസീബത്ത് സഹോദര, നിനക്കിനി ഒന്നും വരാനില്ല. ആ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന് ശേഷവും അവിടുത്തെ സുന്നത്ത് മുറുകെ പിടിക്കുകയും അവിടുന്ന് നമുക്ക് പഠിപ്പിച്ച ഖുർആനും അവിടുത്തെ സുന്നത്തും പഠിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും അതിലായി ജീവിക്കുകയും ചെയ്യുക, അതിനുള്ള മുന്നോടിയാണ്, അതിനുള്ള മുഖപുര കൂടിയാണ് ഉഹദിലെ പരാജയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല മുസ്ലിമീങ്ങൾക്ക് നൽകിയത്. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ദീനിനും ഇതിന്റെ ആളുകൾക്കും എല്ലാ നാട്ടിലും എല്ലാ പ്രദേശത്തും അവരുടെ നഷ്ടപ്രതാപം തിരിച്ചു നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم انصر المسلمين في بلدنا, اللهم انصر المسلمين في كل مكان, اللهم اعزنا ولا تذلنا يا رب العالمين. اللهم انا نعوذ بك من زوال نعمتك وتحول عافيتك وفجاءة نقمتك وجميع سخطك. اللهم ارفع عنا هذا الوباء, اللهم ارفع عنا هذا الوباء, اللهم ارفع عنا هذا الوباء, اللهم ارفع عنا كل البلاء. وصلى الله وسلم على نبينا محمد.